ഒന്ന് കൊരിന്ത്യ 15 50 മുതലുള്ള വാക്യം.
സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാവളത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുവയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാവളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവി.
അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങൾ എബ്രായ ലേഖനം ഉൾപ്പെടെ നമുക്ക് പുതിയ നിയമത്തിൽ ഉണ്ട്. ആ 14 ലേഖനങ്ങളിൽ ചിലത് വളരെ ചെറിയ ലേഖനങ്ങളാണ്. 4 അധ്യായം, 3 അധ്യായങ്ങളുള്ളത്. ഫിലമോൻ എഴുതിയ ലേഖനം 1 അധ്യായം മാത്രമുള്ളത്. എന്നാൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ, വലിയ ലേഖനങ്ങളിൽ ഒന്നാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ അവരുടെ ആത്മീയ നിലവാരത്തെ സംബന്ധിച്ച് പൗലോസിന് വളരെ വിഷമവും പ്രയാസവും ഉണ്ടായിരുന്നു എന്ന് ആ ലേഖനം വായിച്ചാൽ നിങ്ങൾക്കറിയാം. അവരെ വളരെ ശാസിച്ചെഴുതുന്ന ഒരു ലേഖനമാണ് ഈ കൊരിന്ത്യർക്കെതിരെ ഈ 1 ലേഖനം. അതിന്റെ 3 അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ജഡികന്മാരാണ്, നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കളാണ്, നിങ്ങളിടയിൽ പകയും ഭിന്നതയും ഒക്കെ ഉണ്ട് എന്നൊക്കെ അവരെ വളരെ ശാസിച്ച അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നതായിട്ട് കാണാൻ കഴിയും. 5 അധ്യായം വായിച്ചാൽ അവരുടെയിലുള്ള ഒരു ഭയങ്കരനായ ദുഷ്ടനെ സംബന്ധിച്ച് എഴുതുന്നുണ്ട്. നിങ്ങൾ ആ ദുഷ്ടൻ, അവരും ആയാലും അദ്ദേഹവും ആ സഭയിലെ ഒരു അംഗമാണ്, ഒരു വലിയ പ്രധാനിയാണ്. ഇനി ആ സഭയിലെ ഒരു മൂപ്പനായിരിക്കാനിടയുള്ളൂ, അങ്ങനെയുള്ള ഒരാളാണ്. എന്നാൽ അയാൾ വളരെ ഒരു ദുഷ്ടനായ മനുഷ്യൻ. അങ്ങനെ ആ സഭ ജഡികമായ, വളരെ ജഡികന്മാര് നിറഞ്ഞ ഒരു സഭയായിട്ട് അവരെ വളരെ അപ്പസന്നായ പൗലോസ് ശാസിച്ച് എഴുതുകയാണ്. എന്നാൽ ഈ ശാസിച്ചെഴുതുന്ന ലേഖനത്തിൽ തന്നെ അവരെ വളരെ ഉത്സാഹിപ്പിക്കുകയും അവരെ പറ്റി വളരെ നല്ല കാര്യങ്ങൾ പറയുകയും അപ്പസ്തനായ പൗലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസ് അവരെ ശാസിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. അവരുടെ ചില തെറ്റുകൾ എടുത്തു പറയുന്നത് അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവരെ നിരാശപ്പെടുത്താനല്ല, അവരെ ഉത്സാഹിപ്പിക്കുവാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. വായിച്ച ഈ വേദഭാഗത്ത് അതിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുകയും, അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണമെന്നാണ് ഒടുവിൽ അവരെ ഉത്സാഹിപ്പിക്കുന്നത്. അവരെ പറ്റി നിങ്ങൾ അങ്ങ് നശിച്ചു പോകും, നിങ്ങൾ വളരെ ജഡികന്മാരാണ്, നിങ്ങളെപ്പറ്റി എനിക്ക് ഒരു പ്രത്യാശയ്ക്കും വഴിയില്ല എന്നല്ല, അവരുടെ ആത്മീയമായ തോൽവിയുടെ വശങ്ങളെ അപ്പസ്തനായി പൗലോസ് എടുത്തു കാണിക്കുമ്പോൾ തന്നെ അവരെ ധൈര്യപ്പെടുത്തുകയും കർത്താവിൽ അവരുടെ പ്രയത്നം വ്യർത്ഥമല്ല, അവർ സന്തോഷമായി ധൈര്യമായി മുൻപോട്ട് പോകത്തക്കവണ്ണം അവർ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് വരത്തക്കവണ്ണം അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുക. പലപ്പോഴും പല നമുക്ക് നമ്മുടെ ചില ന്യൂനതകളെയും നമ്മുടെ ചില ജീവിതത്തിലെ ചില കുറവുകളെയും ചിലപ്പോൾ ചില ആളുകൾ എടുത്തു പറയുമ്പോൾ നമുക്ക് അവരോട് വളരെ വിഷമം ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ദൈവ വചനത്തിൽ കൂടെ നമ്മളുടെ ജീവിതത്തിലെ ചില പരാജയങ്ങളെ പ്രയാസങ്ങളെ ആരെങ്കിലും എടുത്തു പറയുന്നുവെങ്കിൽ അത് നല്ല ഉദ്ദേശത്തോടുകൂടി ആയിരിക്കണം, അത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയും വേണം. ഇവിടെ ഉത്സാഹത്തോടുകൂടി അവർ മുൻപോട്ട് പോകുന്നതിന് അപ്പസ്തലനായ പൗലോസ് അവരെ ധൈര്യപ്പെടുത്തുന്നത് ഈ വായിച്ച ഭാഗത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ സംബന്ധിച്ച് അവരെ ഓർപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് കർത്താവിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് ആളെ ധൈര്യപ്പെടുത്തുന്നത്. നമ്മുടെ കർത്താവ് വീണ്ടും വരും, കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, നാം എല്ലാവരും നിദ്രയുള്ളയില്ല, നാം രൂപാന്തരപ്പെടും എന്നിങ്ങനെയുള്ള പ്രത്യാശയുടെ വാക്കുകളെ കൊണ്ടാണ് അവരെ ധൈര്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ നിരാശകളിലെല്ലാം നമുക്ക് ധൈര്യപ്പെടുവാനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു, അവൻ വരും, അവൻ വന്ന് നമ്മെ അവനോടുകൂടെ ചേർത്തുകൊള്ളും എന്നുള്ള ആ പ്രത്യാശയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വേദഭാവത്തിൽ നിന്ന് ആ പ്രത്യാശയുടെ ചില വാചകങ്ങൾ ഈ ഒടുവിലത്തെ ഈ യോഗത്തിൽ നിങ്ങളോട് ഒന്നിച്ച് പകരുവാൻ ചിന്തിക്കുവാൻ നമുക്ക് ദൈവമക്കളായ നമ്മുടെ ആ പ്രത്യാശയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് കർത്താവിൽ ഞാൻ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പൗലോസിലൂടെ ഓർപ്പിക്കുന്ന ആദ്യത്തെ കാര്യം, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദൈവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയും. അതാണ് പൗലോസ് സാധ്യമായിട്ട് അവരെ ഓർപ്പിച്ചത്. മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാംസരക്തങ്ങൾ എന്നുള്ളത് പുതിയ നിയമത്തിൽ ലേഖനത്തിൽ പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്, കർത്താവ് എന്നെ വിളിച്ചപ്പോൾ ഞാന് മാംസത്തോടും രക്തത്തോടും എന്ത് ചെയ്തില്ല, രക്തത്തോടും ആലോചിച്ചില്ല, മാംസത്തോടും രക്തത്തോടും ആലോചിച്ചില്ല. അവിടെ മാംസവും രക്തവും എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം നമ്മളെപ്പോലുള്ള മറ്റു മനുഷ്യരെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഞാൻ മാംസത്തോടും രക്തത്തോടും ആലോചിച്ചില്ല, ഞാൻ ദൈവത്തോട് ആലോചിച്ചു. അവിടെ മാംസരക്തങ്ങൾ എന്ന് പറയുന്നത് മാംസവും രക്തവും ഉള്ള മനുഷ്യരെ സംബന്ധിച്ചാണ് പറയുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല മാംസരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യരോടല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ആ അർത്ഥമല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരാരും സ്വർഗത്തിൽ പോവില്ലെന്ന് ആണ് അങ്ങനെ പറയുക, അതല്ല അതിന്റെ അർത്ഥം. ഇവിടുത്തെ അർത്ഥം നമ്മുടെ ശരീരം എന്നാണ്, ഈ മാംസരക്തം ഇതാണ്, ഈ മാംസവും രക്തവും അതിന്റെ യഥാർത്ഥം ആ അക്ഷരീയമായ അർത്ഥം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ശരീരമുണ്ട്, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ മാംസവും രക്തവുമാണ്, ഇതാണ് ഈ ശരീരം. ഈ മാംസരക്തങ്ങളെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ്രവിക്കുന്നതാണ്, ഇത് ദ്രവത്വമുള്ളതാണ്, ഇത് നശിക്കുന്നതാണ്. ഈ ദ്രവത്വമുള്ളത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അവകാശങ്ങളൊക്കെ അദ്രവത്വമാണ്, അദ്രവത്വം ദ്രവിക്കാത്തതാണ്, അമർത്യമാണ്. ഈ ശരീരം മർത്യമാണ്, ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അമർത്യമാണ്, ഇത് ദ്രവത്വമുള്ളതാണ്, അദ്രവത്വമുള്ളത്. ഇത് ദ്രവിക്കുന്ന ശരീരം, ഇതിന് മാംസവും രക്തവും നമുക്ക് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാനും അത് വളരെ അക്ഷരീയമായ അർത്ഥമാണ് എന്നുള്ളത്. നമുക്ക് ജീവിക്കാൻ നമുക്കൊരു ശരീരം കർത്താവ് ലോകത്തിൽ തന്നിട്ടുണ്ട്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ദേഹം ദേഹി ആത്മാവുള്ളവനാണ്. ശരീരമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഈ ശരീരമുള്ളവരായിട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ അവന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് ഈ ശരീരം. നാം കൊഞ്ച ലേഖനത്തിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം,
കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയും.
അവിടെ അപ്പൊസ്തലനായ പൗലോസ് കൂടാരമായ നമ്മുടെ ഭൗമഭവനം, ഞങ്ങളുടെ ഭൗമഭവനം അല്ലെങ്കിൽ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, അവിടെ കൂടാരമായ ഭൗമഭവനം എന്ന് പറയുന്നതും ഈ ശരീരത്തെ സംബന്ധിച്ചാണ്. ഇത് അഴിഞ്ഞു പോയാൽ, ഇത് അഴിഞ്ഞു പോകുന്നതാണ്, ഇത് അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത വേറൊരു ഭവനം, ഒരു കെട്ടിടം നമുക്ക് സ്വർഗത്തിൽ ദൈവം നൽകുന്നതാണ്. ഇത് കൂടാരമായ ഭൗമഭവനമാണ്. ഭൗമഭവനം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഭവനം, ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ തന്നിരിക്കുന്ന ഭവനമാണ് ഈ കൂടാരം. കൂടാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരാൾ ഒരു ടെന്റ്, അതാണ് കൂടാരം. ടെന്റ് അടിച്ച് കൂടാരം അടിച്ച് താമസിക്കുന്നു. ചിലപ്പോൾ നമ്മൾ റോഡരികിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ വലിയ വലിയ ബംഗ്ലാവുകളൊക്കെ കാണാം, എന്ന റോഡിന്റെ അരിയിൽ ടെന്റ് അടിച്ച് ചില ആളുകൾ താമസിക്കുന്ന കാണാം. ചിലപ്പോൾ ചില മിലിറ്ററി കേന്ദ്രങ്ങൾ മിലിറ്ററി പട്ടാളക്കാർ വന്ന് തൽക്കാലത്തേക്ക് ചില പോലീസ് പട്ടാളക്കാരെ വന്ന് തൽക്കാലത്തേക്ക് ഒരു മൈതാനത്ത് ടെന്റ് അടിച്ച് താമസിക്കുന്ന കാണാം. അത് കൂടാരമാണ്. ആ ടെന്റ് അടിച്ച് താമസിക്കുന്നവർ അല്പകാലത്തേക്ക് അവിടെ താമസിക്കുന്ന മാത്രമേ ഉള്ളൂ, കൂടാരം. നമ്മുടെ ഈ ശരീരം അപ്പുറത്തുണ്ടായ പൗലോസ് പറയുന്നത് ഇത് ഈ മാംസരക്ഷം ഇത് ടെന്റാണ്, ഇത് കൂടാരമാണ്. ദൈവം ഒരു കെട്ടിടം നമുക്ക് അവിടെ ഒരുക്കിയിരിക്കുന്നു. ഇതിന് ഇത് കൂടാരം, അവിടെ കിട്ടുന്നത് കെട്ടിടമാണ്. അതാണ് ബംഗാള്, അതാണ് കെട്ടിടം. കെട്ടിടം സ്ഥിരമായിട്ടുള്ളതാണ്. ടെന്റ് ടെമ്പററിയാണ്, താൽക്കാലികമാണ്. കുറച്ച് നാളത്തേക്ക് ജീവിക്കാനായിട്ട് മാത്രമുള്ള ഒരു ഒരു താൽക്കാലികമായ ഷെഡാണ് ഈ കൂടാരം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ശരീരം മാംസരക്തം സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല, ഈ ഭൂമിയിൽ തൽക്കാലത്തേക്ക് ജീവിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഒരു കൂടാരം. ഈ ബോധം ദൈവം ആ ദൈവമക്കളായവർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരത്തിൽ വരുന്ന ക്ലേശങ്ങളെയും വിഷമങ്ങളെയും സംബന്ധിച്ച് നമുക്കധികം ഭാരപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. ഒരു 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 ടെന്റ് ടെന്റ് എന്ന് പറയുന്നത് മഴ നനയാതെയും വെയിൽ കൊള്ളാതെയും ആയിരിക്കണം. തൽക്കാലത്തേക്ക് ഒരു താമസത്തിന് സൗകര്യം അവിടെ ഉണ്ടായിരിക്കണമെന്നല്ലാതെ ഒരാൾ ടെന്റിൽ താമസിക്കുന്നയാള് ആ ടെന്റിന് വേണ്ടി വളരെയധികം പണം ചെലവഴിക്കുകയില്ല. ആ ടെന്റ് വലിച്ചു കെട്ടുന്ന കയർ പൊന്നുകൊണ്ടുണ്ടാക്കാൻ പൊന്നുകൊണ്ടുണ്ടാക്കാൻ അയാൾ ആഗ്രഹിക്കുകയില്ല. അതിനെ വളരെയധികം വിലയേറിയതൊക്കെ ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുകയില്ല. അതൊന്നും അയാൾ ചെയ്യില്ല. കാരണം അയാൾക്കറിയാം ഇത് അല്പകാലത്തേക്കുള്ളതാണ്. അല്പകാലത്തേക്ക് ഉള്ള ഒരു ഒന്ന് മാത്രമാണ് ഈ കൂടാരം എന്ന് പറയുന്നത്. അതിനധികം പണം ചെലവഴിച്ചാൽ അത് നഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശരീരം നമുക്ക് ഈ ലോകത്തിൽ അല്പകാലത്തേക്ക് ജീവിക്കാൻ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു കൂടാരം മാത്രമാണ്. ഈ കൂടാരത്തിൽ നിന്ന് ഒരിക്കൽ നമ്മൾ വിട്ടുപിരിയും, ഒരു പക്ഷി അതിന്റെ കൂട്ടിൽ നിന്ന് പറന്നു പോകുന്നത് പോലെ നാം ഒരിക്കൽ ഈ കൂട് വിട്ടു പറന്നു പോകും. ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ലോകത്തിലെ നിക്ഷേപത്തെ സംബന്ധിച്ച്, ലോകത്തിലെ സമ്പത്തിനെ സംബന്ധിച്ച്, ലോകത്തിൽ നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് വലിയ വിഷമമൊന്നും തോന്നുകയില്ല. ശരീരത്തിന് വേണ്ട വേദനകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്വസിക്കാൻ കഴിയും. തൽക്കാലത്തേക്ക് മാത്രമുള്ള ഒന്ന് മാത്രമാണിത്. ഞാൻ എന്റെ ഈ ശരീരം വിട്ട് ഒരു നാൾ പോകും. ഈ ഈ ഈ താൽക്കാലികമായ ഈ വീട് വിട്ട് ഭവനമാണിത്. ഇത് കൂടാരമാണ്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായൊരു ഭവനം എനിക്കുണ്ട്, നിത്യമായൊരു വീട് എനിക്കുണ്ട്, ആ വീട്ടിൽ ഞാൻ ചെല്ലും എന്നുള്ള ആ പ്രത്യാശ ഒരു ദൈവവൈദവിന് ധൈര്യത്തെയും സന്തോഷത്തെയും കൊടുക്കുന്നതാണ്. എന്നാൽ ഇന്ന് അനേക മനുഷ്യർ ഈ ശരീരത്തിന് വേണ്ടി അവരുടെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിക്കുകയാണ്. ശാരീരികമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി, ഈ ശരീരത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് വേണ്ടി എന്തെല്ലാം ആ പണങ്ങളും എത്ര അധികം ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങളാണ് മനുഷ്യർ ഇന്ന് ഉപയോഗിച്ച് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. ഒരു ദൈവവൈദൻ തന്റെ ഈ ശരീരത്തെ സംബന്ധിച്ച് അല്പകാലം എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ എനിക്ക് എന്റെ കർത്താവ് തന്നിരിക്കുന്ന ഒരു കൂടാരം മാത്രമാണത്. വിട്ടുപിരിഞ്ഞ് ഈ ശരീരം വിട്ടുപിരിഞ്ഞ് എന്റെ കർത്താവിനോടുകൂടെ പോകുന്ന ആ ദിവസം എന്ന് കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും വൃദ്ധനായ ദൈവദാസൻ വാർദ്ധക്യത്തിന്റെ ക്ഷീണതയിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ വേറൊരു സഹോദരൻ പോയി കണ്ടു കുറെ നേരം സംസാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദൈവദാസൻ ശരി പ്രാർത്ഥിക്കാം, എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയ്യോ ഞാൻ അതാണല്ലോ, നിങ്ങൾ നമുക്ക് അപ്പത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണല്ലോ ഞാൻ തുടങ്ങി. എന്നാൽ എനിക്ക് വേണ്ടി എന്തോ നീ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നൊന്ന് പറയണമെന്ന് എനിക്കിന്നറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാവേ നിന്റെ ദാസന്റെ ശരീരത്തിനുള്ള ക്ഷീണമൊക്കെ ഉണ്ട്, ഇതൊക്കെ നീ മാറ്റി കൊടുക്കണേ, ഈ ശരീരത്തിന് കൂടുതൽ ഒരുപാട് ബലം കൊടുക്കണേ, ശക്തി കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പോഴാ പ്രശ്നാ ദേവദാസം പറഞ്ഞു, അതാ ഞാൻ ചോദിച്ചത്, നീ അങ്ങനെ പ്രാർത്ഥിച്ചു കളയെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ദയവ് ചെയ്ത് പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞു. ഈ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞത്. പ്രിയ സഹോദര, ഈ ശരീരം ഈ കൂടാരം ഒരുപാട് റിപ്പയർ കഴിഞ്ഞതാണ്. ഒത്തിരി റിപ്പയർ പണികളെല്ലാം കഴിഞ്ഞതാണ്. ഇനി പിന്നെയും ഇത് നിലനിർത്തണേ, പിന്നെയും ഇതിന് പണി ചെയ്ത് ഇത് കുറെ കൂടെ നിർത്തണേ എന്നല്ല, കർത്താവ് എത്രയും വേഗം ഈ കൂടാരത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണേ, ഈ കൂടാരത്തിൽ നിന്ന് എത്രയും വേഗം ഈ ദൈവത്തിന്റെ ആരാധന ഈ കൂടാരത്തിൽ ഈ കൂടാരവാസം എത്രയും വേഗം മാറ്റണമേ എന്ന് നീ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവ മക്കളുടെ പ്രത്യാശ ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന നിനക്ക് നിന്റെ ഈ ശരീരം ഒരു കൂടാരം മാത്രമാണ്. ഈ മാംസവും രക്തവും ഞാൻ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാണ്, സ്വർഗരാജ്യത്തിന്റെ ഭവനനാണ്. അല്പകാലത്തേക്ക് എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കാനായി മാത്രം ദൈവം തന്നിരിക്കുന്ന ഒരു ടെമ്പററി ഷെഡ് മാത്രമാണിത് എന്നുള്ള ബോധം ഇവിടെ എനിക്ക് നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? നിനക്ക് ബോധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യം അതാണ്, ഒരിക്കലത് കളഞ്ഞു വെച്ച് നീ പോകും. പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ, ഞങ്ങളെയൊക്കെ നാട്ടിലും മധുരയിലും മറ്റും വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് 3 മാസത്തെ നോട്ടീസ് കൊടുത്തെങ്കിലും ഇവിടെ കാര്യം ചെയ്തിട്ടുള്ളൂ. 3 മാസം നോട്ടീസ് കൊടുക്കാതെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണ്ട. എന്നാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എത്ര നാളത്തെ നോട്ടീസ് കിട്ടും? ഈ വീട് കാലി ചെയ്ത് പോകാൻ, ഈ കൂടാരത്തിൽ നിന്ന് കാലി ചെയ്ത് പോകാൻ എത്ര മാസത്തെ നോട്ടീസ് കിട്ടും? അപ്രതീക്ഷിതമായ സമയത്ത്, നിലച്ചിരിക്കാത്ത സമയത്ത്, ഒരു നോട്ടീസും അറിയയില്ല, നീ വിചാരിച്ചിരിക്കാത്ത സമയത്ത് കാര്യം ചെയ്ത് പോകുക എന്നുള്ളവരും പോയേ മതിയാവുകയുള്ളൂ. അതിനൊന്നിനും സമയം താമസമൊന്നും അതിനൊന്നും താമസം പറയാൻ നിൽക്കുകയില്ല. ഞാൻ ഒരിക്കലും ഒരു പടം, ഒരു ഒരു ട്രാക്കിൽ ഒരു പടം കണ്ടു, ഒരു പടം. അതിൽ ഒരു ഉപദേശി ഒരു ഓഫീസർക്ക് ഇങ്ങനെ ഒരു ട്രാക്ക് കൊടുക്കുന്നു. ഉടനെ അയാൾ ഇങ്ങനെ ചോദിക്കുന്നു ഉപദേശിയോട്, എന്താ അത്? അതായത് ആത്മീയ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ലഘുലേഖയാണ്, ഇത് അങ്ങ് വാങ്ങി വായിച്ച് വായിക്കണം, അതെന്നൊക്കെ പറയാൻ ഞാൻ വന്നതാണ്. നോക്കാം, എനിക്ക് സമയമില്ല, നീ പോ, പിന്നെടുക്കവാ, ഇപ്പൊ വരണ്ട, പോ എന്ന് പറഞ്ഞ അയാളെ പറഞ്ഞയക്കുന്നു. അയാളോട് സംസാരിക്കാൻ സമയമില്ല, അതൊന്ന് വാങ്ങിക്കാൻ സമയമില്ല. അതിന്റെ മറുവശത്ത് വേറൊരു പടം, അവിടെ ഒരു മാതൃകൃതയെ പോലുള്ള ഒരു ഉഗ്രനായ രൂപി ഒരു കയറുമായിട്ട് വന്നിരിക്കുന്നു. ഒരു അയാളുടെ ഒരു കയറുണ്ട്. ഈ ഓഫീസർ അടുക്കല വന്നിരിക്കുന്നു. അയാൾ ഇങ്ങനെ ചോദിക്കുന്നു, നീ ആരാണ്? ഞാൻ മരണമാണ്. എന്തിനാ വന്നത്? കെട്ടിക്കൊണ്ട് പോകാമെന്നു. എനിക്കിപ്പോ നേരമില്ലല്ലോ, പോയിട്ട് വാ. ഇന്നലത്തെ ഉപദേശിയോട് പറയണം, എന്നോടത് പറഞ്ഞാൽ പറ്റിയില്ല. ഇന്നലത്തെ ഉപദേശിയോടെ പോയിട്ട് വാന്ന് പറഞ്ഞു, അങ്ങേരെ പോകും, ഞാൻ പോവുകയില്ല, എന്നോടത് പറയണ്ട. പറഞ്ഞതും കഴുത്തിൽ കയറിട്ട് കഴിഞ്ഞു, കൊണ്ടങ്ങ് പോയി. ഉപദേശിയോട് പറഞ്ഞു നാളെ വരാം, എന്നാൽ മരണത്തോട് പറയാൻ നിൽക്കുകയില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ ലോകം വിട്ട് പിരിഞ്ഞു പോകും. നിന്റെ ഈ ഭൗമികമായ കൂടാരം നിന്റെ ജീവിതത്തിന്റെ എല്ലാറ്റിനും എല്ലാമായി നീ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള പണമെല്ലാം അതിന് നീ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ആത്മാവിനെ പറ്റി യാതൊരു ശ്രദ്ധയുമില്ലാതെ നിന്റെ ശാരീരിക കാര്യങ്ങൾ ദൈവം വയറ് എന്നുള്ള നിലയിൽ നീ ജീവിക്കുകയാണ്. എന്നാ ദൈവജനത്തിന് അപ്പസ്തനായ പൗലോസും പറയുന്നത്, എന്റെ ഈ കൂടാരമായ ഭവനം വിട്ടാൽ എനിക്ക് ദൈവം ശില്പിയായി നിർമ്മിച്ച കൈ മനുഷ്യന്റെ കൈവേലയല്ലാത്ത ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട്. എന്തൊരു പ്രത്യാശയാണ് ദൈവമക്കളുടെ പ്രത്യാശ! ഇന്ന് രാത്രിയോടെ കൂടിയിരിക്കുന്ന നിനക്ക് ഈ പ്രത്യാശയുണ്ടോ? ദൈവസന്നിധിയിൽ ചിന്തിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് പൗലോസ് പറയുന്നത്, നമ്മൾ അടുത്തതായിട്ട് പൗലോസ് ഇവിടെ ഇവിടെ ഓർപ്പിക്കുന്നത് അതിന്റെ അടുത്ത വാചകം, കൂടാരമായ അവിടെ സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ഞാൻ ആ ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. അപ്പസ്തനായ പൗലോസിന് ദൈവം പല മർമ്മങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പഴപ്പേ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, ഞാനൊരു മർമ്മം പറയാം. സഭയെ പറ്റിയുള്ള മർമ്മം, കർത്താവിന്റെ വരവിനെ പറ്റിയുള്ള മർമ്മം, പല മർമ്മങ്ങൾ അപ്പസ്തനായ പൗലോസിന് മറ്റും കർത്താവ് ആ കാലത്ത് രഹസ്യ ആ കാലത്ത് വെളിപ്പെടുത്തി. മർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വിഷമമുള്ള വിഷയമല്ല, അതല്ല. വലിയ മർമ്മമാകട്ടോ, വലിയ മർമ്മമാകുന്നു, പിടി കിട്ടാത്ത വിഷയമാ, ആർക്കും മനസ്സിലാകുന്നതല്ല, അതല്ല അതിന്റെ അർത്ഥം. മർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ഒരു സീക്രട്ട്, ഒരു രഹസ്യം. രഹസ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തതല്ല, അതുവരെ അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ ഒരാൾ നമ്മോട് പറയാണ്, ഞാനൊരു സീക്രട്ട് പറയാൻ കേട്ടോ, ഞാൻ ഇത് എന്ന് പറഞ്ഞാൽ ആൾ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം തന്നെ അർത്ഥമുണ്ട്. പറഞ്ഞാൽ മനസ്സിലാകും, അത് വളരെ അറിയാതെ പറഞ്ഞാൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ള വിഷയമായിരിക്കില്ല. അത് അതുവരെ ആളുകൾ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം, അതാണ് മർമ്മം എന്ന് പറയുന്നത്. ഒരു രഹസ്യം, ആ അനേക രഹസ്യങ്ങൾ അപ്പോസ്തലന്മാർ മൂലം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതാണ് ഈ വേദപുസ്തകം. വേദപുസ്തകം വെളിപ്പാടുകളുടെ വേദപുസ്തകം വെളിപ്പാടുകളാണ്. ക്രിസ്തു മാർഗമേ, ക്രിസ്ത്യാനിറ്റി ഇസ് നോട്ട് എ റിലിജിയൻ, ഇറ്റ് ഇസ് എ റെവലേഷൻ എന്ന് പറയാറുണ്ട്. അത് വളരെ ശരിയാണ്. നമ്മളുടെ ഒരു റിലിജിയൻ അല്ല, നമ്മുടെ റെവലേഷനാണ്. ദൈവം വെളിപ്പെടുത്തി, ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ ഈ വേദപുസ്തകത്തിൽ പൂർണ്ണമായിട്ടുണ്ട്. വേദപുസ്തകം പൂർണ്ണമാണ്. ദൈവത്തിന്റെ വെളിപ്പാടുകൾ, വെളിപ്പാട് പുസ്തകം നമുക്ക് തന്നതോടുകൂടെ ദൈവം ഇന്ന് മനുഷ്യർക്ക് അറിയേണ്ട എല്ലാ വെളിപ്പാടുകളും വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തോട് അവസാനിച്ചു. ഇനിയും ഇതിനോടൊന്നും ചേർക്കരുത്, ഇനിയും ഇതിൽ നിന്ന് ഒന്ന് എടുക്കരുത് എന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകം നമുക്ക് ദൈവം തന്നതോടുകൂടെ ദൈവം ഇന്ന് നമുക്ക് നൽകേണ്ട എല്ലാ വെളിപ്പാടുകളും ഈ വേദപുസ്തകത്തോട് അവസാനിച്ചു. ഇപ്പോൾ വെളിപ്പാടുകളില്ല. ഇപ്പോൾ ഉള്ളത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും. പറഞ്ഞു മനസ്സിലായോ? ദൈവം തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ, അത് നമുക്ക് ദൈവം ഇപ്പോൾ വെളിപ്പെടുത്തി തരണം. അത് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ നിന്റെ വചനത്തിൽ നിന്ന്, നിന്റെ വചനത്തിൽ അത്ഭുതമായ കാര്യങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യങ്ങളെ മനസ്സിലാക്കി തരും. അത് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും. എന്നാൽ ഈ തിരുവനത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു പുതിയ വെളിപ്പാടിന് ആർക്കും ഉണ്ടാകുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും പുതിയ വെളിപ്പാടുണ്ടായാൽ അത് അച്ചടിച്ച് ഈ പുസ്തകത്തിന്റെ കൂടെ ചേർത്ത് വയ്ക്കേണ്ടി വരും. വേദപുസ്തകം പൂർണ്ണമാണ്. വെളിപ്പാടിന്റെ പൂർണ്ണത വേദപുസ്തകത്തോടുകൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ആ പുതിയ വെളിപ്പാടുകളില്ല. ഇന്ന് വെളിപ്പാട് ദൈവവചനത്തിൽ നിന്നുള്ള സത്യങ്ങളുടെ വെളിപ്പാടാണ് നമുക്കുള്ളത്. ഇംഗ്ലീഷിൽ രണ്ട് വാക്കുണ്ട്, ഇൻസ്പിറേഷൻ ആൻഡ് ഇല്യൂമിനേഷൻ എന്ന് പറയും. വേദപുസ്തകം എഴുതിയവർ, ദേ ഗോട്ട് ഇൻസ്പിറേഷൻ. അവർ ഇൻസ്പിറേഷൻ കൊണ്ട്, ദൈവനിശ്വസ്തത, ആത്മനിശ്വസ്തത കൊണ്ടാണ് വേദപുസ്തകം എഴുതിയത്. ഇന്ന് ഇൻസ്പിറേഷൻ ഇല്ല. ഇന്ന് ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ, ഇന്നും ദൈവനിശ്വസ്തതയുള്ള കാര്യങ്ങൾ അപ്പൊ ഉണ്ടെങ്കിൽ അത് വേദപുസ്തകത്തെ പോലെ പ്രാധാന്യമുള്ളതായിട്ട് വരും. നോ ഇൻസ്പിറേഷൻ ടുഡേ. ഇന്ന് ഇൻസ്പിറേഷൻ ഇല്ല, ഇന്ന് ഇല്യൂമിനേഷൻ ഉണ്ട്. ഇല്യൂമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശം. ദൈവം ഇന്ന് എനിക്ക് ദൈവവചനത്തിന്റെ മേൽ ദൈവം പ്രകാശം നൽകും. ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ആത്മീയമായ പ്രകാശം എനിക്ക് ലഭിക്കണം, വചനത്തിൽ നിന്നുള്ള പ്രകാശം എനിക്ക് ലഭിക്കണം. ഈ വചനത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സത്യം എനിക്കിന്ന് ദൈവം വെളിപ്പെടുത്തുന്നില്ല. സകല സത്യവും തിരുവചനത്തിൽ പൂർണ്ണമായി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പസ്തനായ പൗലോസും മറ്റും അങ്ങ് എഴുതപ്പെടാത്ത സത്യങ്ങളെ വെളിപ്പെടുത്തുകയായിരുന്നു. അവരൊക്കെ അവർക്ക് അപ്പസ്തലന്മാരൊക്കെയും അങ്ങ് വരെ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത മർമ്മങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. ഇന്നങ്ങനെ മർമ്മങ്ങളില്ല. ഇന്നങ്ങനെ മർമ്മങ്ങളൊന്നും വെളിപ്പെടുന്നില്ല. വെളിപ്പെടുത്തപ്പെട്ട മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കഴിവും കൃപയും നമുക്ക് ആവശ്യമാണ്. ഇവിടെ ആ പൗലോസ് ഒരു മർമ്മം, ഒരു രഹസ്യം, അതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു രഹസ്യം പറയുന്നു. എന്താണ് ആ രഹസ്യം? വായിച്ചാട്ടെ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. എല്ലാവരും വന്നിരിക്കുന്നത്,
നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല.
ആ അതൊരു മർമ്മം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നിദ്ര കൊള്ളുക എന്നോട് പറഞ്ഞാൽ എന്താ അർത്ഥം? നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിക്കുക എന്നാണ് അർത്ഥം. അല്ല, സാധാരണ ഉറങ്ങുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഉറങ്ങുകയില്ലെന്ന് പറഞ്ഞാൽ ആ മനുഷ്യരെല്ലാവരും ഉറങ്ങുന്നില്ലേ? ഇപ്പൊ തന്നെ വെള്ളിരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ലെന്ന് പറഞ്ഞാൽ മരണനിദ്രയെ പറ്റിയാണോ പറയും? നാം എല്ലാവരും മരിക്കുകയില്ല. ആഹാ, അതൊരു മർമ്മോ? അത് രഹസ്യമാണല്ലോ. നമ്മൾ ഇതോടെ പറഞ്ഞതല്ലോ, എല്ലാരും ചാകുമെന്നാണല്ലോ പറഞ്ഞത്, എല്ലാരും മരിക്കുമെന്നാണല്ലോ പറഞ്ഞത്. നാം വേദപുസ്തകം തന്നെ വായിച്ചു വായിക്കുന്ന ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, ഞാനത് സീക്രട്ട് പറയാം, ഞാനത് രഹസ്യം പറയാം, എല്ലാവരും മരിക്കയില്ല, നാം എല്ലാവരും മരിക്കയില്ല. നാം എല്ലാവരും എന്ന് പറയുന്നത് നാമെന്നുള്ള പൗലോസ് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച വിശ്വാസികളെ സംബന്ധിച്ചാണ് നമ്മൾ എന്നോട് പറയുന്നത്. നമ്മൾ എല്ലാവരും മരിക്കുകയില്ല. തെസ്സലോനിക്കർ ലേഖനം നിങ്ങൾ വായിച്ചാൽ 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിൽ ആ കാര്യം പൗലോസ് ഒന്നുകൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 1 തെസ്സലോനിക്കർ 4 അധ്യായം കർത്താവിന്റെ പ്രത്യക്ഷത വരെ, 15 വാക്യം, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം
നിദ്ര കൊണ്ടവർക്ക്
മുൻപാകയില്ല എന്ന് പറയുന്നു. പറഞ്ഞിട്ട് കർത്താവ് താൻ ഗംഭീര വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപോട്ട് നിൽക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എഴുന്നേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവ് വരുമ്പോൾ കർത്താവ് ഏതവസരത്തിലും വരാൻ സാധ്യതയുണ്ട്. കർത്താവിന്റെ വരവ് വെളിപ്പെടുത്തിയിട്ടില്ല. ഏത് സന്ദർഭത്തിലും കള്ളനെ പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളൻ വരുന്ന സമയം അറിയിച്ചിട്ടല്ല വരുന്നത്, അതുപോലെയാണ് കർത്താവിന്റെ വരവെന്ന് നാം വായിക്കുന്നുണ്ട്. വരവിന്റെ സമയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏത് സമയത്തും വരാൻ സാധ്യതയുണ്ടെന്നുള്ള ചിന്ത എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തന്നെയും തന്റെ ജീവിതകാലത്ത് കർത്താവ് വരാൻ പാടില്ലെന്നില്ല, അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. കർത്താവ് വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം നിദ്ര കൊള്ളുകയില്ല, മരിക്കുകയില്ല. നമ്മുടെ കർത്താവ് വരുന്ന സമയത്ത് ഇപ്പൊ കർത്താവ് വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരിൽ വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മരണം കൂടാതെ രൂപാന്തരപ്പെടും. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. മരിക്കാതെ ഒരു കൂട്ടം സ്വർഗത്തിൽ പോകും. മരിക്കാതെ തന്നെ നമ്മുടെ ഈ ദ്രവത്വമുള്ള ഈ ശരീരം മരണം കൂടാതെ തന്നെ, നാം മരിക്കാതെ തന്നെ ഈ ശരീരം ഒരു പുതിയ ശരീരമായി ഇത് അദ്രവത്വമുള്ള ഒരു ശരീരം അവൻ നമുക്ക് നൽകും. അമർത്യമായ ഒരു ശരീരം അവൻ നമുക്ക് നൽകും. നാം രൂപാന്തരം പ്രാപിക്കും. എത്ര നല്ലൊരു പ്രത്യാശയാണത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇപ്പോൾ കർത്താവ് വരുന്നതെങ്കിൽ, അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ പൗലോസ് പറയുന്നത് നോക്കുക, അന്ത്യകാലനാഥത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നമ്മിൽ ചിലർ രൂപാന്തരപ്പെടുന്നല്ല പൗലോസ് പറയുന്നത്. പൗലോസ് ലോകത്ത് ആർക്കാണ്? കൊരിന്തിലുള്ളവർക്കാണ് എഴുതുന്നത്. കൊരിന്തിലുള്ളവരെ സംബന്ധിച്ച് ഇതിനു മുൻപ് പൗലോസ് എഴുതിയത് എന്താണ്? കൊരിന്തിലുള്ള വിശ്വാസികളെ പറ്റി എന്താ 1 കൊരിന്ത്യർ 3 അധ്യായത്തിൽ എന്താ പറയുന്നത്? 1 കൊരിന്ത്യർ 3 അധ്യായത്തിൽ പറയുന്നത്, പൗലോസ് പറയുന്നത്, എന്നാ സഹോദരന്മാരെ എന്ന് വിളിച്ചാ പറയുന്നത്. ക്രിസ്തുവിൽ സഹോദരന്മാരാണവർ, അവർ ദൈവമക്കളാണ്. യേശു ക്രിസ്തുവിൽ അവർ പൗലോസിന്റെ സഹോദരന്മാരാണ്. അവരോട് പറയുന്നത്, നിങ്ങളോടെനിക്ക്
ആത്മീയന്മാരോടെന്ന പോലെ
അല്ല, അല്ലയോ സഹോദരന്മാരെ, അല്ലയോ ദൈവമക്കളെ, എന്റെ കൂട്ടു സഹോദരന്മാരെ, നിങ്ങൾ ആത്മീയന്മാരല്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ ജഡികന്മാരാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളുടെ മധ്യത്തിൽ ആത്മീയന്മാരുമുണ്ട്, ജഡികന്മാരുമുണ്ട്. വേറൊരു കൂട്ടനുണ്ട് ലോകത്തിൽ. അവരെ സംബന്ധിച്ച് 2 അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് 14 വാക്യം, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അപ്പൊ മനുഷ്യനെ 3 ആയി തിരിക്കാം, പ്രാകൃതന്മാർ, ആത്മീയന്മാർ, പിന്നാരാ ജഡികന്മാർ. പ്രാകൃതന്മാർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരാണ്. പ്രകൃതിയിൽ വ്യത്യാസമൊന്നും വരാതെ, വീണ്ടും ജനിക്കാതെ ആ പഴയ നാച്ചുറൽ മാൻ, അവനാണ് പ്രാകൃത മനുഷ്യൻ. കല്ലാതെ ഹൃദയം മാറ്റപ്പെടാത്തവർ, പുതിയ ഹൃദയം ലഭിക്കാത്തവർ, വീണ്ടും ജനിക്കാത്തവർ, ദേ ആർ നാച്ചുറൽ മെൻ. അവരാണ് പ്രാകൃത മനുഷ്യൻ. എന്നാൽ ദൈവമക്കൾ ഉണ്ടല്ലോ, രക്ഷിക്കപ്പെട്ടവർ, അവർ തന്നെ ആത്മീയന്മാരുമുണ്ട്, ജഡികന്മാരുമുണ്ട്. ജഡികന്മാരാരാണ്? ക്രിസ്തുവിൽ ശിക്ഷിക്കവർ, ആത്മീയമായി വളരാത്തവർ. അവരെ പറ്റി പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ പിണക്കമൊക്കെ ഉണ്ട്, നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യനെ പോലെ നടക്കുന്നവരുമല്ലയോ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ തന്നെ
മനുഷ്യരെ പോലെ നടക്കുന്നവരായ ചില വിശ്വാസികളുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, അവർ ദൈവമക്കളാണ്. എന്നാൽ അവർ ക്രിസ്തുവിൽ വളർച്ച ബാധിച്ചവരല്ല. വീണ്ടും ജനിച്ച ഒരു ശിശുവാണ്, ശിശുവായിട്ടിരിക്കുന്നേ ഉള്ളൂ, ശിശുത്വത്തിൽ ഇരിക്കുന്നേ ഉള്ളൂ. അവർ ആത്മീയമായി വളർന്നിട്ടില്ല. നമുക്ക് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അത് ഓരോ നാൾ കഴിയുന്നതോറും അത് വളർന്ന് വളർന്ന് അത് പൂർണ്ണ വളർച്ചയിലേക്ക് വരുവാൻ മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നു. എന്നാൽ ചില വീടുകളിൽ ചില കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമില്ല, അവർ വളരുന്നില്ല. അങ്ങനെയുള്ള ചില വീടുകളിൽ ചില കുഞ്ഞുങ്ങളുണ്ട്, വളർച്ച പ്രാപിക്കാത്ത കുഞ്ഞു. അത് വീടുകളുടെ ഭാരമാണ്, കുടുംബത്തിന് വലിയൊരു ഭാരമാണ്. ആത്മീയന്മാരും ജനികന്മാരുമുള്ള സഭയാണ് ഈ പന്തിലുള്ള സഭ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ രൂപാന്തരപ്പെടുന്നവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ആത്മീയ അവിടെ ആ കൊന്നു സഭയിൽ ആത്മീയന്മാരുമുണ്ട്, ജനികന്മാരുമുണ്ട്. പൗലോസ് അവിടെ പറയുന്നുണ്ടാണ്, നമ്മിൽ ആത്മീയന്മാർ രൂപാന്തരപ്പെടും. നമ്മിലുള്ള ആത്മീയന്മാരായ ആളുകൾ രൂപാന്തരപ്പെടും. നമ്മിൽ നമ്മളെ ഈ പന്തുസഭയിൽ ആത്മീയന്മാരുണ്ടല്ലോ, അധികം പേരൊന്നും ഇവിടെ ഇല്ല. നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരാണെന്ന പോലെ പറയാൻ കഴിയുന്നില്ല. നിങ്ങളോട് ജടിയന്മാരാണ്. അതുകൊണ്ട് നമ്മിൽ പലരും, നിങ്ങളിൽ പലരും രൂപാന്തരപ്പെടാൻ ഇടയില്ല. അതല്ല പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് നാം എല്ലാവരും രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ടവരെ, കർത്താവ് വരുമ്പോൾ എടുത്തുകൊള്ളപ്പെടുന്നവരാരാണ്? ഇന്നൊരു ഉപദേശമുണ്ട്, കർത്താവ് വരുമ്പോൾ എടുത്തുകൊള്ളപ്പെടുന്നവർ പുണ്യന്മാരെ എടുക്കാനാണ് വരുന്നത്. കറയില്ല, കളങ്കൊന്നുമില്ലാതെ, കന്യകളാൽ മലിഞ്ഞപ്പെടാതെ, പൂർണ്ണ വിശുദ്ധന്മാരായി, യാതൊരു മലിഞ്ഞ ഉപദേശാത്ത പരിപൂർണന്മാരായവരെ. ചില ആളുകൾ അവരുടെ എണ്ണവും പറയും, 144,000 പേരെ അവർ ഉള്ളം കൂടെ പ്രതിപിടിപ്പിക്കും. അങ്ങനെയുള്ള ആ 144,000 പേരിൽപ്പെട്ട പരിപൂർണന്മാരെ സ്വീകരിക്കാനാണ് കർത്താവ് വരുന്നത്. അതാണ് ഞാൻ നോക്കാം. എനിക്ക് അതിന് ഞാനൊരു പരിപൂർണനാണ്, എന്നിലൊരു കുറവുമില്ല, കറയിൽ കളഞ്ഞോ ഒന്നുമില്ലാത്ത പരിപൂർണനാണെന്നുള്ള ധൈര്യം എനിക്കില്ല. പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നെങ്കിൽ. ഒരിക്കൽ ഞാനൊരു യോഗത്തിന് പോയിരുന്നു, കുറെ വർഷങ്ങൾക്ക് മുൻപാണ്. ഒരു 1,300 ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. വലിയ സന്തോഷം, വലിയ പാട്ട്, കൈയടി, വലിയ ആത്മീയന്മാരുടെ വലിയൊരു സദസ്സാണ്. എല്ലാവരും കത്തോളം സന്തോഷമായിരിക്കുന്നു. അല്പം ഒന്ന് മനമായിരിക്കുന്നെങ്കിൽ ഞാനേ ഉള്ളൂ, ബാക്കി എല്ലാവരും വലിയ ആഘോഷത്തോടുകൊണ്ട് കത്തോളം സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞൊരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. നല്ലൊരു പ്രസംഗമായി. ആ പ്രസംഗത്തിൽ ജീവിത വിശുദ്ധിയെ പറ്റിയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ജീവിത കറയും കളഞ്ഞുമില്ലാതെ നമ്മൾ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി അദ്ദേഹം പ്രസംഗിച്ചു. മനസ്സിൽ പാപം ഉണ്ടാകാൻ പാടില്ല, ജീവിത സംസാരത്തിൽ പാപം ഉണ്ടാകാൻ പാടില്ല, മനസ്സിൽ പോലും നമ്മൾ ചിന്തിക്കുന്നത് പോലും പാപമാണ്. അങ്ങനെ പാപം അല്പം പോലും ഉണ്ടെങ്കിൽ കർത്താവ് വരുമ്പോൾ എടുത്തുകൊള്ളപ്പെടുമെന്ന് വിചാരിക്കരുത്. പരിപൂർണതയുള്ളവരെ മാത്രമേ എടുക്കുകയുള്ളൂ. നിന്നിൽ എന്തെങ്കിലും ഉണ്ടോ, നീ ശോധന ചെയ്യുക എന്നൊക്കെ അദ്ദേഹം ആ ജീവിത വിശുദ്ധിയുടെ അത്യാവശ്യം ഊന്നി പറഞ്ഞു. ജീവിതവിശുദ്ധി വളരെ ആവശ്യമാണ് ഊന്നി പറഞ്ഞിട്ട് അവിടെ ഇരുന്നവരോട് ചോദിച്ചു, ഇപ്പോൾ കർത്താവ് വരികയാണെങ്കിൽ മേഘങ്ങൾ എടുക്കപ്പെടും എന്ന് ധൈര്യമുള്ളവർ കൈവെക്കാൻ പറഞ്ഞു. അവിടെ ഒരു 100-500 ആളുകളുണ്ട്. എല്ലാവരും അതിനു മുൻപ് പാട്ടും പ്രാർത്ഥനയും വലിയ സന്തോഷമുള്ളവരാണ്. ഇദ്ദേഹം ആ 1,500 ആളുകളോട് ചോദിച്ചു, ഈ ജീവിതശുദ്ധിയുടെ പ്രസംഗം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇപ്പോൾ കർത്താവ് വന്നാൽ മേഘങ്ങൾ എടുക്കപ്പെടുമെന്ന് ധൈര്യമുള്ളവർ കൈവെക്കുക. 2 സ്ത്രീകൾ കൈവെക്കി, ബാക്കി ആരുടെയും കൈവങ്ങിയില്ല. ആ കൈ മുക്കിയ സ്ത്രീകളെപ്പറ്റി എനിക്ക് തോന്നി ഇത്ര പൂർണ്ണതയുണ്ട് കണ്ടാ കൊള്ളാന്ന്, ഇത്ര ആ ധൈര്യമായിട്ട് കൈവെക്കി. എന്തൊരു പ്രത്യാശയാണത്! പാടി പ്രാർത്ഥിച്ചു, സന്തോഷിച്ചു, ഹല്ലേലൂയ വിളിച്ചു, പക്ഷേ യേശു കർത്താവ് വരുമ്പോൾ പോകുമെന്ന് ധൈര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് ചേർത്ത് കൊള്ളുന്നത് അവന്റെ മക്കളുടെ അടിസ്ഥാനത്തിലാണ്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാണ്. മക്കളിൽ ആരും കൈവിടപ്പെടുകയില്ല. മക്കളിൽ വളർന്നവർ കാണും, വളർച്ച കുറഞ്ഞവർ കാണും, മക്കൾ പല നിലനിലുള്ളവർ കാണും. എന്നാൽ നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലാണെങ്കിൽ നീ ഒരിക്കലും കൈവിടപ്പെടുകയില്ല. അതാണ് വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മൾ വളർച്ച അനുസരിച്ചല്ല നമ്മളെ കർത്താവ് സ്വീകരിക്കാൻ പോകുന്നത്. നീ വളരാതിരുന്നതിന്, വളർച്ച ഇല്ലാതിരുന്നതിന് കർത്താവിന്റെ ന്യായാസനത്തിങ്കിൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കിൽ നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, അതിന്റെ കുറവ് നീ അനുഭവിക്കേണ്ടി വരും. എന്നാൽ യേശു നിന്റെ കർത്താവ് നിന്നെ ചേർത്തു കൊള്ളുന്നതിന്റെ അടിസ്ഥാനം നിന്റെ ആത്മീയമായ വളർച്ചയുടെയല്ല, നീ അവനിൽ ജനിച്ചവരാണോ എന്നുള്ളതാണ്. ഒരപ്പനമ്മമാർക്ക് 10 മക്കളുണ്ട്. അവരോട് നിങ്ങൾ ചോദിക്കുകയാണ്, എത്ര പിള്ളേരുണ്ട്? 10 പേരെ അവർ വെച്ചിട്ടുണ്ട്. എത്ര പേരുണ്ട്? ഉടനെ അവിടെ പറയുകയാണെന്ന് വിചാരിക്കുകയാണ്. പറയാറായിട്ടില്ല, 10 എണ്ണത്തെ വെച്ചിട്ടുണ്ട്, പക്ഷേ എത്ര ആണെന്ന് ഞാൻ നിശ്ചയിക്കാറായിട്ടില്ല. പേരും കുരുടുപാട് ചെല്ലുള്ളു, അതിനൊക്കെ ഞങ്ങൾ അങ്ങനെ കളയാതിരിക്കുക. അതിനെയൊന്നും ഞങ്ങൾ എടുക്കേണ്ടിരിക്കുകയില്ല. 10 എണ്ണത്തെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ മക്കൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൽ ഞങ്ങൾ ആളെപ്പാടെ നോക്കിക്കൊണ്ടിരിക്കുക. പേരും കുരുടുപാട്ടൊക്കെ ചെറുതിനെയൊക്കെ എത്ര നോക്കിയിട്ടും ശരിയാക്കി വരുന്നില്ല. അതൊക്കെ ഞങ്ങൾ കളയും, അതൊക്കെ കളയും. അതൊക്കെ കളഞ്ഞിട്ട് പേരുടെയും കുരുടെയും ഒക്കെ കളഞ്ഞിട്ട് നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് വരുന്ന 2-3 മണി അത് മതി. ഇതിനൊക്കെ ഇതിനെയൊക്കെ അതുകൊണ്ട് വെച്ചു വെച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഈ പേരും കുരുടെയൊന്ന് ഞങ്ങൾ വിചാരിച്ചു. അതുകൊണ്ട് 4 എണ്ണം കൂടെ കഴിഞ്ഞ പറയത്തുള്ളൂ എത്ര എണ്ണം ഉണ്ടെന്ന്. അങ്ങനെ വല്ല അപ്പനമ്മയും പറയൂ, വെച്ചെടുത്തതാണെങ്കിൽ പേടോ കൂടോ ആയാലും. ഞാൻ കഴിഞ്ഞ ദിവസം, ഞാൻ കഴിഞ്ഞ ഒരു 2-3 മാസത്തിന് മുമ്പ് അറേബ്യയിൽ അബുദാബി എന്ന സ്ഥലത്ത് ഞാനുണ്ടായിരുന്നു. അവിടെ ഞാനൊരു വീട്ടിൽ താമസിച്ചു. അവിടെ അവരുടെ ഒരു മകനെ എന്നെ കാണിച്ചു. ഈ മകനെ ഞാൻ അപ്പോഴവര് സാറേ സാറ് 10-12 വർഷങ്ങൾക്ക് മുൻപ് കൊയത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഓർമ്മയുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കണ്ടത് സാറിന് ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ സാറ് കണ്ടത് ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ആ കുഞ്ഞിനെ പലപ്പോഴും, 3 വയസ്സുള്ള ഒരു കുഞ്ഞായിരുന്നു അത്. ആ 3 വയസ്സുള്ള കുഞ്ഞിനെ ഞാൻ പോയി കണ്ടു. അവർ എന്നോട് പറഞ്ഞു, സാറേ 3 വയസ്സായിട്ട് എഴുന്നേൽക്കുന്നില്ല, ഞങ്ങളുടെ കുഞ്ഞിങ്ങനെ കിടക്കുകയാണ്. 1.5 വയസ്സ് 2 വയസ്സ് കുഞ്ഞുങ്ങൾ എഴുതിയിട്ട് നടക്കും, എന്നാൽ ഇവൻ തടി പോലെ കിടക്കുകയാണ്, സാറിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവളുടെ പൊന്നു പോലെ അതിനെ വളർത്തുകയാണ്, അതിനെ കിടത്തിയിരിക്കുന്ന മെത്ത, അതിനെ വിരിച്ചിരിക്കുന്ന ആ വിരി, അതിനെ പൗഡർ കൊണ്ടൊക്കെ തുടയ്ക്കുന്നത്, അവൾ പൊന്നു പോലെ വളർത്തുക. ആ വീട്ടിലാണ് അവർ കുവൈറ്റിൽ നിന്ന് ഇപ്പൊ അബുദാബിയിലാണ് താമസിക്കുന്നത്. ആ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ചെന്നത്. ഒരു 15 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ കുവൈറ്റിൽ അന്ന് പോയിരുന്നത്, അന്ന് കണ്ട കുഞ്ഞാണ്. സാറേ, ആ കുഞ്ഞിപ്പോഴും ഉണ്ട്, സാറിന് കാണണോ എന്ന് ചോദിച്ചു. ഒരു മുറിയിൽ കൊണ്ട് തന്നെ കാണിച്ചു. ഒരു 18 വയസ്സുള്ള ഒരു ചെറുക്കൻ, ഒരു 18 വയസ്സുള്ള ഒരു ചെറുക്കൻ ഒരു തടി പോലെ കിടക്കുന്ന അന്ന് സാറ് കണ്ട കുഞ്ഞാണ്, ഞങ്ങളുടെ മോനാണ്. ആ മോനെ അവർ വളർത്തുന്നത്, അവരുടെ സ്നേഹം, ആ മോനെ അവര് ചുമ്മാ ചെയ്യുന്നത്, ഞങ്ങളുടെ മോനാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ. ആ മോന് ഒരു അനിയനും, ഒരു 15 വയസ്സുള്ള ഒരു ചെറുക്കനും, അവന്റെ ബ്രദർ, അവന്റെ സഹോദരൻ. ആ സഹോദരൻ ഇവനോട് കാണിക്കുന്ന സ്നേഹം, അവന് ആ വളർച്ചയില്ല, തടി പോലെ കിടക്കുകയാണ് എങ്കിലും ആ പച്ച കുഞ്ഞിനോട് അപ്പനമ്മമാർ കാണിക്കുന്ന സ്നേഹം. ആ കുഞ്ഞാ വീടിനൊരു ഭാരമാണ്, ആ കുഞ്ഞാ വീടിനൊരു കഷ്ടമാണ്. അങ്ങനെ ആയിപ്പോയത് മാതാപിതാക്കന്മാർക്കൊരു നഷ്ടവും വേദനയുമാണ് ഉണ്ടാക്കുന്നത്. നീ വളരാതിരുന്നാൽ ദൈവഭവനത്തിനൊരു നഷ്ടമാണ്, ദൈവഭവനത്തിനൊരു ഭാരമാണ്, നിന്റെ സഭയ്ക്കൊരു ഭാരമാണ്. നീ വളരണം, നീ ആത്മീയ പ്രയോജനമുള്ളതിനായിത്തീരണം. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ പൈതൽ തന്നെയാണ്. അവൻ നിന്നെ ഒരുപാടും കൈവിടുകയില്ല. ഇന്ന് രാത്രി വീണ്ടും ജനിച്ച ദൈവമക്കളെ, കർത്താവിൽ നമ്മൾ വളരണം, ബലപ്പെടണം. എന്നാൽ നമ്മുടെ കർത്താവ് നീ വീണ്ടും ജനിച്ച ഒരു ദൈവവേദനാണെങ്കിൽ മക്കളെന്നുള്ള സ്ഥാനം ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. ഒരു വീട്ടിലെ വേലക്കാരനാണെങ്കിൽ അവനെ പറഞ്ഞയക്കാം. എന്നാൽ എന്നിൽ നിന്ന് ജനിച്ചവന്റെ മകനെന്നുള്ള സ്ഥാനം ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. മകൻ എന്നും മകനാണ്. ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ച മകൻ എന്നും ആ ദൈവത്തിന്റെ മകൻ തന്നെയാണ്. നിന്നെ ഒരു നാളും അവൻ കൈവിടുകയില്ല. ദൈവമക്കൾ, കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആകാശ മേഘത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദൈവവൈദൻ പോലും ഈ ലോകത്തിൽ കാണുകയില്ല. ആ ദൈവവൈദങ്ങൾ ഇന്ന് വിവിധ സഭകളിൽ ചിന്തിച്ചതറിയാതിരിക്കുന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പൂർണ്ണമായി രക്ഷിക്കപ്പെട്ട ദൈവഭക്തർ പലരുന്ന് മസമാസഭയിലുണ്ട്. കത്തോലിക്കയിൽ പോലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അനേക കത്തോലിക്ക മാസികകൾ വരുന്നുണ്ട്. കത്തോലിക്കയുടെ അനേക ഉപദേശങ്ങൾ എനിക്ക് സ്വീകരിക്കാൻ കഴിയാത്തതാണ്. കൂരാശകൾക്കുള്ള രക്ഷ എന്നിട്ടും മനസ്സിലാക്കാനും പ്രയാസമാണ്. വേദവിപരീതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരിൽ തന്നെയും കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ ഭൂഷവെള്ളത്തിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവിടെയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ദൈവത്തിന്റെ മക്കൾ അവന്റെ അവനിലുള്ള കൃപയാൽ വിശ്വാസത്താൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു ദൈവവൈതൽ ദൈവത്തിന്റെ വൈതലാണ്. അങ്ങനെയുള്ള ഒരു ദൈവവൈതൽ പോലും കർത്താവ് ആകാശദേശത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ കാണുകയില്ല. സകല ദൈവമക്കളും രൂപാന്തരപ്പെടും. നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഇന്ന് രാത്രിയുടെ കൂടിയിരിക്കുന്ന ജനതയ്ക്ക് ഈ പ്രസംഗം കേട്ടപ്പോൾ എന്റെ കർത്താവേ എന്റെ സാറേ എന്നാ എന്റെ കാര്യം അല്പം പ്രത്യാശയുണ്ടെന്ന് അർത്ഥമെന്ന് ഞാൻ പോക്കാതെ ആയിട്ടിരിക്കുകയായിരുന്നു. എന്റെ സാറേ ഞാൻ രക്ഷിക്കപ്പെട്ടതാണെങ്കിലും ആത്മീയമായ വലിയ ഒന്നും ഇല്ലാതൊക്കെ ഞാൻ കഴിയായിരുന്നു. ഞാൻ പോക്കെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. നിന്റെ ധൈര്യത്തിന് വേണ്ടി തന്നെ ഞാൻ പറഞ്ഞു നീ പോക്കല്ല. നീ വളരാതിരുന്നതിന് കർത്താവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. നീ ദൈവജനത്തിന്റെ പ്രയോജനമില്ലാതെ പോയി. നിന്നെ കർത്താവ് രക്ഷിച്ചു. ആ രക്ഷിച്ച കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെട്ടില്ല. അതിന്റെ എല്ലാം നഷ്ടം ദൈവസന്നിധിയിൽ നിനക്കുണ്ടാകുന്ന ഒരു വേറൊരു കാര്യം. എന്നാൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈദ്യരും അവനൊരു നാളും താത്താഞ്ഞു കൊടുക്കുകയില്ല. അവൻ ഒരു നാളും കൈവിടപ്പെടുകയില്ല. നാം എല്ലാവരും രൂപാന്തരം ആകാശമേഖലയിൽ ആ അവരാരൊക്കെയാണെന്ന് വാസ്തവത്തിൽ കർത്താവിനെ അറിയത്തുള്ളൂ. ഇന്ന് ഞാൻ രൂപാന്തരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ അന്ന് അവിടെ കാണുകയില്ല. സർജൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന വലിയൊരു അത്ഭുതം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അത്ഭുതം. ഇവിടെ കാണുമെന്ന് വിചാരിച്ച അനേകരില്ലല്ലോ, കാണുകയില്ലെന്ന് വിചാരിച്ച് പലരും വന്നല്ലോ എന്നുള്ളതായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം. ഇന്ന് അയാൾ വന്നില്ലയോ, അയ്യോ നമ്മുടെ നാട്ടില് ഇല്ലാതെ ഇവിടെ ഇല്ലയോ, അയ്യോ അയ്യോ വലിയ ഓരോരുന്നല്ലോ, വലിയൊക്കെയായിരുന്നല്ലോ, അങ്ങേര് വന്നില്ലയോ, അങ്ങേര് വന്നില്ലെന്ന് വരും. അതേ സമയത്ത് അവിടെ അയ്യാൾ വന്നു ഇവിടെ ഇങ്ങനെ വരുന്നല്ലോ വിചാരിച്ചത്, ഇങ്ങനെ ഇല്ലെന്നല്ലോ വിചാരിച്ചത്. സ്വർഗം അത്ഭുതത്തിന്റെ ഇടമായിരിക്കും. പ്രതീക്ഷിക്കാത്ത നീ പ്രതീക്ഷിക്കാത്ത പലർ അവിടെ കാണും. നീ പ്രതീക്ഷിച്ച പലർ അവിടെ കണ്ടില്ലെന്ന് വരാം. ആരാണ് അവിടെ കാണുന്നത്? വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. സഭയിലെ പ്രധാനികളല്ല, സൺഡേ സ്കൂൾ നടത്തിയവരല്ല, പാടിയും പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞവരല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞവരല്ല, വീണ്ടും ജനിച്ചവരാ. വീണ്ടും ജനിച്ച ദൈവമക്കൾ അവരെല്ലാവരും ആളുപോലും അവിടെ കാണുകയില്ല. ജോൺ വെസ്റ്റിയാണെന്ന് തോന്നുന്നു, ഒരു സ്വപ്നം കണ്ടതിനെ പറ്റി, ഒരു ദർശനം കണ്ടതിനെ പറ്റി അദ്ദേഹത്തിന് ജനത്തെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സ്വർഗത്തിൽ ചെന്നു, ദർശനത്തിൽ കണ്ടതാണ്. സ്വർഗത്തിന്റെ വാതിക്കൽ ചെന്നപ്പോൾ ആ വാതിക്കൽ ഒരു ദൂരം നിൽക്കുന്നു. ആ സ്വർഗത്തിലേക്ക് ആളുകളെ കയറ്റി വിടുന്ന ഒരു ദൂരം നിൽക്കുന്നു. ആ ദൂതനോട് ചോദിച്ചു, അദ്ദേഹം അദ്ദേഹത്തെ അറിയാവുന്ന ചില സഭകളുടെ, അദ്ദേഹം മെഥോഡിസ്റ്റ് സഭയിലെ ആളാണ്. അപ്പൊ ചോദിച്ചു, ഞങ്ങളുടെ മെഥോഡിസ്റ്റ് സഭയിൽ നിന്ന് ഇവിടെ ആളുകൾ വരാറുണ്ടോ, എത്ര പേര് വരാറുണ്ടെന്ന് ഈ സ്വർഗത്തിന്റെ വാതിലിരിക്കുന്ന ദൂതനോട് ചോദിച്ചു. അപ്പോൾ ദൂരം ചോദിച്ചു, എന്നാ സഭ മെഥോഡിസ്റ്റ് സഭയാ? അങ്ങനെ ഒരു ലിസ്റ്റ് ഞങ്ങളുടെ എന്റെ ലിസ്റ്റിൽ അങ്ങനെ ഒന്നും മെഥോഡിസ്റ്റ് സഭയിൽ നിന്നും അവിടുന്ന് ആളുകൾ പോകുന്നതായിട്ട് ഒരു ലിസ്റ്റും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ സഭയിൽ ആരും ഇവിടെ വരാറില്ലയോ? എടോ തന്റെ സഭയുടെ ലിസ്റ്റേ ഇവിടെ ഇല്ല, മെഥോഡിസ്റ്റ് സഭ ഇവിടെ ഇല്ല. ഇപ്പൊ നമ്മുടെയൊക്കെ ഭാഷയിൽ പറയാം, ഇവിടുത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അദ്ദേഹം പിന്നെ ചോദിച്ചു, യാക്കോബായ സഭയിൽ നിന്നെല്ലാം വരുന്നുണ്ടോ? ദൂരം പറഞ്ഞു, യാക്കോബായ എന്നൊരു സഭ ഇവിടെ ലിസ്റ്റിൽ ഇല്ല, ആരും വരുന്നില്ല. കത്തോലിക്ക സഭയിൽ നിന്ന് വരുന്നുണ്ടോ? എടോ കത്ത് അങ്ങനൊന്നും ഇവിടെ ഞങ്ങളുടെ രജിസ്റ്റർ ചെയ്ത് യാക്കോവായ കത്തോലിക്ക ഒന്നുമില്ല. ബന്ധക്കോസ്റ്റ് വരുന്നുണ്ടോ? ബന്ധക്കോസ്റ്റ് ഒരുപാട് ഭാഗമുണ്ടല്ലോ. എടോ അങ്ങനെ ഒരു സഭയെ ഇവിടെ ഇല്ല, ബന്ധക്കോസ്റ്റ് ഇല്ല. ബ്രദറെന്നുള്ളതുണ്ടോ? ബ്രദറെന്ന സഭ അതും ഇല്ല. ബ്രദറെന്നുള്ളതുണ്ടോ? ആ പറഞ്ഞ സഭയിൽ നിന്നും ഒരുത്തരും പോകുന്നില്ല അങ്ങോട്ട്. ബ്രസീലിക്ക് വിഷമമായി. അദ്ദേഹം നരകത്തിന്റെ വാതിക്കത്തിൽ ചോദിച്ചു, ഞങ്ങളുടെ മെഥോഡിസ്റ്റ് സഭയിലൂടെ ആൾ വന്നുണ്ടോ? ഡെയിലി വരുന്നുണ്ടല്ലോ, ഇന്ന് വന്നല്ലോ. കത്തോളിക്കേന്ന് വരുന്നുണ്ടോ? ഡെയിലി വരുന്നുണ്ടല്ലോ. യാക്കോയക്കാരുണ്ടോ? ഉണ്ടല്ലോ, വരുന്നുണ്ടല്ലോ. ബെന്തക്കോസ്റ്റുകാരുണ്ടോ? പിന്നെ വരുന്നില്ലയോ. എല്ലാ കൂട്ടരും വരുന്നുണ്ട്. ബ്രദറുകാർ വരുന്നുണ്ടോ? അയ്യോ, ബ്രദർ വീട്ടിലേക്കുള്ള പിള്ളേരൊക്കെ കയറി പോകുന്നില്ല. നരകത്തിൽ എല്ലാ ചോദിച്ച സമയം എല്ലാം നരകത്തിൽ പോകുന്നുണ്ട് ആളുകൾ. ബ്രസീലിക്ക് വലിയ വിഷമമായി.
വെച്ചിൽ പിന്നെയും സ്വർഗത്തിന്റെ വാതിക്കച്ചൻ. ഇതാ ഇപ്പൊ വേറെ അറിയണമല്ലോ, പിന്നെയും വെച്ചിൽ സ്വർഗത്തിന്റെ വാതിക്കച്ചൻ ചോദിച്ചു. അല്ലയോ ദൂതനെ, ആ നരകത്തിൽ ഒത്തിരി ആളുകൾ ഞങ്ങളുടെ സഭയം എല്ലാം പോകുന്നല്ലോ, ഇവിടെ ആരും വരാറില്ലെന്ന് ചോദിച്ചു. ഉടനെ ദൂതൻ പറഞ്ഞു, ഇവിടെ ദിവസമായുള്ള പോകുന്നുണ്ട്, ഇവിടെ ആരാ പോകുന്നത്? ആ ദൂതൻ പറഞ്ഞു, നിന്റെ ഈ സഭയുടെ വെളിച്ചം അനുസരിച്ച് ഇന്ന സഭയ്ക്ക് ഇത്ര കോട്ടയെന്നൊന്ന് പറഞ്ഞ്, ബാക്കോവേക്കാർക്ക് ഇത്ര കോട്ട, കത്തോലിക്കർക്ക് ഇത്ര കോട്ട, ആ ബദറികാർക്ക് ഇത്ര കോട്ട എന്ന് ഇവിടെ വെച്ച് ഇനിയൊന്നും ഇവിടെ നിശ്ചയമില്ല, ആ സഭയുടെ പേരിവിടെ ഇല്ല, അവരെ ആരെ അല്ല ഞങ്ങൾ അകത്തു വിടുന്നത്. പിന്നെ ആരാണ്? കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവ മക്കൾ ഉള്ള പോകുന്നു എന്ന് പറഞ്ഞു. അവരാണുള്ളത് പോലും ദൈവ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമുള്ള പോകുന്നു. നീ അതിൽപ്പെട്ടിട്ടുള്ളോ? നീ അതിൽപ്പെട്ടിട്ടുള്ളോ? അതാണ് വിഷയം, അതാണ് വിഷയം. ചില വലിയ ഫാക്ടറികളിൽ ഇരുമ്പ് വേലയൊക്കെ ചെയ്യുന്ന ഫാക്ടറികളിൽ ധാരാളം ഇരുമ്പ് പൊടികളൊക്കെ, ആണിയും ഇരുമ്പ് തുരുമ്പ് പൊടികളൊക്കെ താഴെ വീഴും. അത് ശേഖരിക്കാനൊരു മെഷീനുണ്ട്. ആ മെഷീൻ ഇങ്ങനെ അങ്ങോട്ട് താഴ്ത്തി വയ്ക്കുമ്പോൾ കാന്തശക്തിയുള്ളതാണ് ഈ മെഷീൻ. കാന്തമുള്ള മെഷീൻ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഈ മണ്ണിൽ കിടക്കുന്ന ഇരുമ്പ് തുണ്ടുകൾ, ചെറിയ തുണ്ടാണെങ്കിലും വലിയ തുണ്ടാണെങ്കിലും ആ ഇരുമ്പ് തുണ്ടുകളൊക്കെ ചാടിപ്പിടിക്കും. അതിന്റെ കൂടെ കിടക്കുന്ന കല്ലൊക്കെ ഇനി മേലോട്ട് കയറുമ്പോൾ ഒന്ന് അനങ്ങും, എന്നാൽ മേലോട്ട് പോയി. ആ ഇരുമ്പ് മാത്രം ഈ കാന്ത, കർത്താവ് വരുമ്പോൾ കാന്തശക്തി പോലെ ആകാശമേഘത്തിൽ കർത്താവ് വരുമ്പോൾ ചെറിയ വിശ്വാസിയും വലിയ വിശ്വാസിയും, പക്ഷെ വിശ്വാസിയായിരിക്കണം, ഇരുമ്പായിരിക്കണം. അത് ചെറുതോ വലുതോ അതിന്റെ വലിപ്പനിറപ്പൊന്നും കൂടാതെ പോകും. പക്ഷേ തൊട്ടി കിടന്ന കല്ലും മണ്ണും ഒക്കെ അവിടെ തന്നെ കിടക്കും, അവിടെ തന്നെ കിടക്കും. കർത്താവ് വരുമ്പോൾ, പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി യേശു കർത്താവ് വരുന്നുവെങ്കിൽ നീ ഉണ്ടായിരിക്കുമോ? നീ ഏത് സഭയിലാണെന്നുള്ളതല്ല വിഷയം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവമനാണോ നീ? നീ കർത്താവിന്റെ വകയായി തീർന്നിട്ടുണ്ടോ? നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? നീ വീണ്ടും ജനിച്ചിട്ടുണ്ടോ? അതാണ് വിഷയം. എത്ര വലിയ പ്രത്യാശയാണിത്! ഇന്ന് 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 പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ പലതായിട്ട് വിഭാഗിച്ച് തിരിച്ച് ക്രൈസ്തവ സഭയിൽ വരുത്തിയിട്ടുള്ള കുഴപ്പങ്ങൾ വളരെ വലുതാണ്. ദൈവമക്കളെ അന്യോന്യം സ്നേഹിക്കുവാൻ കഴിയാതെ വണ്ണം, ദൈവമക്കൾക്ക് അന്യോന്യം കരുതുവാൻ കഴിയാതെ വണ്ണം അനേക വിഭാഗങ്ങളെ ഉണ്ടാക്കി എല്ലാ ഓരോ ചേരികളെ തിരിച്ചു വച്ചിരിക്കുന്നത് വളരെ സങ്കടമാണ്. ഞാൻ കുറെ നാളുകൾക്ക് മുൻപ് റാന്നിയിൽ വിക്ഷേപ്പാറ എന്ന സ്ഥലമുണ്ട്, നിങ്ങളൊക്കെ ആ ഭാഗത്ത് വന്നതൊന്നും കാണുവാനിക്കും. കുറെ നാളുകൾക്ക് മുൻപ് ഞാൻ അവിടെ ബസ് സ്റ്റാൻഡ് നീക്കുക, വിക്ഷേപ്പാറ ബസ് സ്റ്റാൻഡ് നീക്കുമ്പോൾ ഞാൻ വേറെ ബസ് കാത്ത് നീക്കുക. അപ്പോൾ അവിടെ അടുത്ത തയ്യക്കാരൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു, ഒരേശിയാണോ? എന്നെ കണ്ടിട്ട് ഒരു ഒരേശിയാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, ഒരേശിയ. പണ്ട് എന്നോട് ചോദിച്ചു, ഏത് മിഷീനാ? ഏത് മിഷീനിലെ ഒരേശിയ? ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ മിഷീനൊന്നുമില്ല. എടോ ഒരേശി, നേരെ പറയടോ, ഏത് മിഷീനാ? ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ മിഷീനൊന്നും ഇല്ലെന്ന്. അല്ലേലും ഒരേശി വളപ്പന്മാരാ, നേരെ ചോദിച്ചൊന്നും പറയില്ല. താനങ്ങനെ നേരെ പറയടോ ഒരേശി, ഏത് മിഷീനാ? എന്റെ സ്നേഹിത, ഞാൻ വളപ്പും വളപ്പും ഒന്നുമല്ല പറയുന്നത്, ഞാനൊരു മിഷീനുമല്ല, ഞാനൊരു ദൈവത്തിന്റെ ദാസനാണ്. അപ്പൊ പിന്നെ അവർ ചോദിച്ചു, പിന്നെ എങ്ങനെയാ ചെലവ് കഴിയുന്നത് മിഷനില്ലാതെ? ഞാൻ പറഞ്ഞു, ദൈവം തമ്പിലാൻ തരിക, ദൈവം തമ്പിലാൻ കഴിയുക. ആന്ന് നൂലേ തട്ടി ഇടുക, ഇല്ലയോ? അയ്യാൾ ചോദിച്ചിട്ടുണ്ട്, നൂലേ തട്ടി കീഴോട്ട് ദൈവം ഇടുക. ഞാൻ പറഞ്ഞു, അങ്ങനെ നൂലേ കിട്ടിയിടുന്നൊന്നുമില്ല, എങ്കിലും മിഷീനൊന്നും കൂടാതെ ദൈവം തമ്പിലാനാ നടക്കുന്നത്. നേരങ്ങ് പറയോ ഏശി, ഏത് മിഷീനാ? ഏത് ഒരാളെ കണ്ടറിഞ്ഞ അറിയണം ഏത് മിഷീനാ. എന്തൊരു പ്രയാസം! ദൈവത്തിന്റെ വഴിയിലാണോ, ദൈവദാസനാണോ, വീണ്ടും ജനിച്ചതാണോ, ദൈവദൂതനാണോ എന്നല്ല അറിയില്ല, ഏത് മിഷീനാ. ഇന്ന് ഈ മിഷീൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയാണ് ദൈവമക്കളെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ദൈവമക്കൾക്ക് തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവര്, വീണ്ടും ജനിച്ച ദൈവമക്കൾ ഒന്നാണ്. എന്നാൽ വീണ്ടും ജനിച്ചവർ ദൈവത്തിന്റെ ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചോ, അവരെയാണ് കർത്താവ് ചേർക്കാൻ വരുന്നത്. അവരിൽ ഒരാൾ പോലും കർത്താവ് തള്ളിക്കളയില്ല. അവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, അവരിൽ നിന്ന് ജനിച്ചവരാണ്. ആ ജനിച്ചവരെ ചേർക്കാനാണ് അവൻ വരുന്നത്. പക്ഷേ നീ വീണ്ടും ജനിച്ചവനല്ലെങ്കിൽ, നീ എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും, നീക്കോദേമോസിനെ പോലും നല്ലവനാണെങ്കിലും, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ, നീ ദൈവത്തിന്റെ മകനും മകളല്ല എങ്കിൽ, തള്ളപ്പെട്ടു പോകും. അവന്റെ വകയല്ല. നീ ഇന്ന് രാത്രി വീണ്ടും ജനിച്ചവനാണോ, ദൈവവൈദ്യരാണോ, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നീ അംഗീകരിച്ചിട്ടുണ്ടോ, അവന്റെ മകളായി തീർന്നിട്ടുണ്ടോ, അവന്റെ മകനായി തീർന്നിട്ടുണ്ടോ? അവന്റെ മക്കൾ ചെയ്യേണ്ട അനേക കർത്തവ്യങ്ങളുണ്ട്. ദൈവമക്കളോട് ദൈവമക്കൾ അനുസരിക്കേണ്ട അനേക കൽപ്പനകളുണ്ട്. സ്നാനപ്പെടണമെന്ന കൽപ്പനയുണ്ട്, കൂട്ടായ്മ ആചരിക്കണമെന്ന കൽപ്പനയുണ്ട്, ദൈവമക്കളെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പനയുണ്ട്, ഒന്നിച്ച് ആരാധിക്കണമെന്ന കൽപ്പനയുണ്ട്. ഇതെല്ലാം അനുസരിക്കേണ്ട ചുമതല ദൈവമക്കൾക്കുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനം, നീ ദൈവമകളായിത്തീരുക, നാമെല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും. അപ്പോൾ അവിടെ നാം ക്രിസ്തുവിൽ മരിച്ചവർ അവരും നൊടിയിടയെ നാം രൂപാന്തരപ്പെടുന്നതിന് ഒരു നൊടി മുൻപ് ക്രിസ്തുവിൽ മരിച്ചവരാണ് പുനരുദ്ധാനം പ്രാപിക്കുന്നത്. അങ്ങനെ നാം എല്ലാവരും ക്രിസ്തുവിൽ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിച്ച് ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് നാം എല്ലാവരും ആകാശമേഘങ്ങളിലെടുക്കും. അങ്ങനെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, കൊന്തിലേഖത്ത് നാം വായിക്കുന്നത്, മരണമേ നിന്റെ അവിടെ, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ. ഇത് ഹോസയാ ദീർഘദർശനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണിത്. ഹോസയാ ദീർഘദർശനം 13:14 നിങ്ങൾ വായിച്ചാൽ ആ വാക്യത്തിന്റെ ഒരു ഉദ്ധരണിയാണ് ഇവിടെ. അവിടെ മരണമേ എന്നല്ല രണ്ടു പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്, ഹേ മരണമേ എന്ന് പറഞ്ഞിട്ട് ഹേ പാതാളമേ എന്നാണ് രണ്ടാമത്തെ അത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മരണമേ എന്നുള്ളതും വേറൊന്ന് പാതാളമേ എന്നുള്ളതാണ്. ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്നാണ് അത് ഹോസയാ പ്രവചനത്തിലുള്ളത്. അവിടുത്തെ ഉദ്ധരണിയാണ് ഇവിടെ രണ്ടും മരണമേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആകാശമേഘത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നവർ രണ്ടു കൂട്ടരാണ്. ഒന്ന് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നവർ, വേറൊന്ന് ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുന്നവർ. ഇതിൽ ജീവനോട് ശേഷിച്ച് രൂപാന്തരപ്പെടുന്ന ആളുകളാണ് ഹേ മരണമേ എന്ന് വിളിക്കുന്നത്. ഹേ മരണമേ, ഞങ്ങൾ മരിച്ചില്ല, ഞങ്ങളെ കൊല്ലാൻ നിനക്ക് കഴിഞ്ഞില്ല, ഞങ്ങളിലോ മരിക്കാതെ വരുന്നു. ഹേ മരണമേ, നിന്റെ സ്വാധീനത ഞങ്ങളുമേ ചെലുത്താൻ നിന്ന് കഴിഞ്ഞില്ല, മരണത്തെ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കർത്താവ് മരണത്തെ ജയിച്ചു, ഞങ്ങളിലാ മരിക്കാതെ മരണത്തെ ജയിച്ചവരായി വരുന്നു. ഹേ മരണമേ, പാതാളത്തിൽ നിന്ന്, പാതാളം എന്ന് പറഞ്ഞാൽ കല്ലറ എന്നർത്ഥമുണ്ട്, പാതാളത്തിൽ നിന്ന് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്ന് വരുന്ന ആ രൂപാന്തരം പ്രാപിക്കുന്ന പുനരുദ്ധാനം പ്രാപിക്കുന്ന ദൈവമക്കളാണ് പറയുന്നത്. ഹേ പാതാളമേ, എന്റെ വിഷമുള്ളവിടെ നീ ഞങ്ങളെ അടിമപ്പെടുത്തിയിരുന്നു, ഞങ്ങൾ പാതാളത്തിൽ നിന്ന് ഇതാ ഉയർത്തെഴുന്ന പുതിയ ശരീരത്തോടുകൂടെ ഞങ്ങൾ വരുന്നു. ഹേ പാതാളമേ എന്ന് അങ്ങനെ രണ്ടു കൂട്ടരും വിജയത്തിന്റെ വെല്ലുവിളി വിളിച്ചുകൊണ്ട് ആകാശമേഘങ്ങളിലേക്ക് നമ്മുടെ കർത്താവ് മധ്യാവാസത്തിൽ വരും. ആ മധ്യാവാസത്തിലേക്ക് നാം ഇരുകൂട്ടരും എടുത്തുകൊള്ളപ്പെട്ട് രൂപാന്തരപ്പെട്ടവരായി മധ്യാവാസത്തിൽ കർത്താവിനെ സന്ദർശിക്കും, കർത്താവിനോട് കൂടെയായിരിക്കും. പ്രിയപ്പെട്ടവർ, ഇതാണ് ദൈവമക്കളുടെ പ്രത്യാശ, ഇതാണ് മർമ്മം, ഇതാണ് രഹസ്യം. ഇന്നീ രഹസ്യമല്ല, ഇന്നീ രഹസ്യം വെളിപ്പെട്ടിരിക്കുന്നു. ഈ മർമ്മം ഞാൻ നിങ്ങളോട് പറയാമെന്ന് പൗലോസ് പറഞ്ഞു. ആ മർമ്മം ഇന്ന് വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, രഹസ്യം ഇന്ന് വെളിപ്പെടുത്തി നമുക്ക് എഴുതി തന്നിരിക്കുന്നു. എന്നാൽ പൗലോസോട് പറയുന്നതിന് മുൻപ് ആരും അത് പറഞ്ഞിരുന്നില്ല. പൗലോസിൽ കൂടെ ആണ് ദൈവമായ രഹസ്യം ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. ഇന്ന് രാത്രി ഈ പ്രത്യാശ ദൈവമക്കളായ നമുക്ക് ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നാം തിരുസാധന വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം എത്ര നല്ലൊരു പ്രത്യാശയാണ്. പ്രിയപ്പെട്ടവര്, ഈ പ്രത്യാശയാണ് ദൈവമക്കളായ നമുക്ക് അനുഗ്രഹത്തെയും ധൈര്യത്തെയും നൽകുന്നത്. പ്രതിഫലം നൽകുവാനെന്നുള്ള പാട്ട് ഞാൻ എഴുതിയൊരു പാട്ടാണ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രതിഫലം തന്നിടുവാൻ യേശു രാജൻ വന്നിടുവാൻ, അധികമല്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. ആ പാട്ടും തുണയെനിക്ക് യേശു എന്നുള്ള പാട്ടും ഒരു കടലാസിന്റെ രണ്ടു വശങ്ങളിൽ ഒരു സമയത്ത് ഞാൻ എഴുതിയതാണ്. എന്റെ ജീവിതത്തിൽ എന്നെ ഒരു വിധത്തിൽ ഒരു വലിയ നിരാശ പോലെ എന്നെ ഭരിച്ചിരുന്ന നിരാശ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എന്റെ അധ്വാനത്തിന്റെയും കഷ്ടതയും ഉറക്കിളപ്പും പട്ടിണിയും കിടന്ന് ഉണ്ടായി മുൻപോട്ട് വന്ന ചില ദൈവമക്കൾ, ചില വിശ്വാസികൾ അവിടെ ഉണ്ടായി, ഒരു സഭ അവിടെ ഉണ്ടായി. അനേക കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, ഭക്ഷണികൾ, ക്ലേശങ്ങൾ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഭക്ഷണി കിടന്നിട്ടുള്ള ദിവസങ്ങൾ വളരെയുണ്ട്. അനേക കണ്ണുനീരിന്റെ താരതയിൽ കൂടെ കർത്താവ് ഞങ്ങളെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അധ്വാനിച്ച് ഒരു ചെറിയ സഭ അവിടെ രൂപപ്പെട്ടു വന്നപ്പോൾ ഞങ്ങളുടെ അധ്വാനം കൊണ്ട് രക്ഷിക്കപ്പെട്ടു വന്ന ആ പ്രിയപ്പെട്ടവർ തന്നെ ഞങ്ങളോട് ഞങ്ങളോട് ഭയങ്കരമായി എതിർക്കാൻ തുടങ്ങി, ഞങ്ങളെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി, ഞങ്ങളെ മധുരയിൽ നിന്ന് ഓടിച്ചുവിടാനുള്ള പരിശ്രമങ്ങൾ അവരായി, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങളെ വിളിച്ചുവിടുവാൻ, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ആ സഭാ ഹാളിൽ നിന്ന് തന്നെയും ഞങ്ങളെ വെളിയിലിറക്കുവാൻ, അങ്ങനെയുള്ള നിലയിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പ്രയത്നങ്ങൾ അവർ ചെയ്യാറുണ്ട്. മനസ്സ് വളരെ വിഷമിച്ച സമയത്ത് ഞാൻ എഴുതിയ പാട്ടാണ് തുണ എനിക്ക് യേശുവേ, യേശുവേ നീയാണ് എന്റെ തുണ, നിന്റെ മകൾ മറവിലാണ് ഞാൻ ഈ ക്രിസ്തുണം തുടങ്ങുന്നത്. വലിയ ആയ ശത്രുക്കൾ ആ വലിയവർ എല്ലാം വലയമായി നിന്ന് വരുന്ന സമയത്തോ 90-ാം സങ്കീർത്തനത്തിലെ ആ വാക്യങ്ങൾ എന്നെ ആശ്വസിപ്പിച്ചു. അന്ന് എഴുതിയ പാട്ടാണ് തുണയെനിക്കേശു എന്നുള്ള പാട്ട്. അതോടുകൂടെ അന്ന് തന്നെ എഴുതിയതാണ് പ്രതിഫലം തന്നിടുവാൻ, യേശുരാജൻ വരും, അവൻ വരും. ഇനി ഈ മനുഷ്യനിൽ നിന്ന് നന്ദിയൊന്നും നീ പ്രതീക്ഷിക്കണ്ട, നീ അധ്വാനിച്ച മനുഷ്യനിൽ നിന്ന് നീ പ്രതിഫലമൊന്നും ആഗ്രഹിക്കണ്ട, അവർ നിന്നെ സ്നേഹിക്കുമെന്നോ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കണ്ട, നിന്റെ അധ്വാനത്തിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്, എനിക്ക് വേണ്ടിയാണ് നീ അധ്വാനിച്ചത്, ഞാൻ വേഗം വരും, നിന്നെ ചേർത്തുകൊള്ളും, പ്രതിഫലം ഞാൻ തരും എന്നുള്ള ആ പ്രത്യാശ എനിക്ക് കർത്താവ് തന്നു. ആ പാട്ട് അന്ന് എഴുതുവാൻ, ആ പാട്ടിന്റെ ഒളിവിലത്തെ അടി, കാലമെല്ലാം കഴിയും ഇന്നോ കാൽമാതെല്ലാം അഴിയും, കാലമെല്ലാം കഴിയും അഴിയും, പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും, പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ. ആ പാട്ട് ഞാൻ എഴുതി ആദ്യമായി പാടി കേൾപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ടവളെയാണ്. അവൾ നിത്യതയിലാണ്. ആ 5 വർഷങ്ങൾക്ക് മുൻപ് അവൾ എന്നെ വിട്ട് എന്നോടുകൂടെ വളരെ കഷ്ടതയും പ്രയാസങ്ങളും കർത്താവിന്റെ പേരയിൽ എന്നെ സഹായിച്ച ആ പ്രിയപ്പെട്ടവൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കും. അന്ന് അവൾ ഉണ്ടായിരുന്നു. ആ പാട്ട് എഴുതി ആദ്യമായിട്ട് ഞാൻ പാടി കേൾപ്പിച്ചത് അവളെയാണ്. ആ പാട്ട് കേട്ടിട്ട് അവൾ എന്നോട് പറഞ്ഞു, തിരികെ വരാറെന്നുള്ള ഒന്ന് ചിരിച്ചിക്കാട്ട്, ആ ഒരു മാതിരി ആ തിരികെ വരാതെ. ഞാൻ പറഞ്ഞു എന്റെ അയ്യോ അതാകത്തെ എന്റെ താല്പര്യം എന്റെ ആശയം എല്ലാം അതിനകത്താണ് നീ പറഞ്ഞത്. കാരണം ഈ നന്ദികെട്ട യുവന്മാരുടെ ഇടയിലോട്ട് ഈ ലോകത്തിലേക്ക് തിരികെ വരാതെ പോകോ എന്നുള്ള അഞ്ചോടി പ്രത്യാശ അതാ ഞാൻ അത് ചേർത്തിരിക്കുന്നത്. ഇങ്ങോട്ടിനി യുവന്മാരുടെ നടുക്ക് ഈ ലോകത്തിൽ ഈ നന്ദികെട്ടവരുടെ ഇടയിലേക്ക് തിരികെ വരാതെന്ന് പോകാം. നെല്ലിപ്പയ്യയിൽ ഇനിയും വരണമെന്ന് എനിക്കുണ്ട്. ഇവിടുത്തെ സീരനൊക്കെ കണ്ടപ്പോൾ തിരികെ വന്നാൽ കൊള്ളാവുന്നു. എന്നാൽ ലോകത്തിൽ മനുഷ്യരുടെ നിന്ദകൾ പ്രയാസങ്ങൾ നന്ദികേളികൾ കണ്ടപ്പോൾ ഞാൻ എഴുതി എന്റെ കർത്താവേ ഞാൻ തിരികെ വരാതെ ഇങ്ങോട്ടിനി വരാതെ ഞാൻ നിത്യതയിൽ മറയും. എത്ര നല്ല പ്രത്യാശയാണത്, എത്ര നല്ല അനുഗ്രഹമാണത്. കാലമെല്ലാം കഴിയും, കാൽമതെല്ലാം മറയും, പുതുയുഗം വിരിയും തിരികെ വരാതെ നിന്റെ ജനം നിത്യതയിൽ മറയും. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ആ പ്രത്യാശ വയ്ക്കുമ്പോൾ നമുക്ക് കുലുങ്ങിപ്പോകേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. ഈ കർത്താവ് നമ്മെ കൈവിടുകയില്ല എന്നുള്ളതും, പ്രിയപ്പെട്ടവരെ, ഏത് ബലഹീന വിശ്വാസിയെയും കൈവിടുക ഇല്ല എന്നുള്ള സത്യവും നമ്മൾ ബലഹീനരാകാനല്ല നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്നെ എളിയവനായ എന്നെയും എന്റെ കർത്താവ് കൈവിടയില്ല എന്നറിയുമ്പോൾ ഈ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനല്ലേ തോന്നുന്നത്. ചെറുപ്പത്തിലെ ആളുകൾ ഞങ്ങളോട് ചോദിക്കും, നിത്യമായ രക്ഷയെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പാപം ചെയ്യുന്നില്ലയോ? അത് മനുഷ്യനൊക്കെ വലിയ പ്രയാസമാണ്. ഈ ഈ വിശ്വാസികൾ എന്ന് പറയും അപ്പോൾ അപ്പോൾ ഈ വിശ്വാസി എന്ന് പറയുന്നവൻ തക്കം കിട്ടിയ പാപം ചെയ്യാൻ നടക്കുക, തക്കം കിട്ടിയ പാപം ചെയ്യണം, രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് കഷ്ടാ മതി പാപം ചെയ്യണം. നീ വിശ്വാസിയായിരുന്നു. വിശ്വാസികൾ പാപം ചെയ്യാൻ തക്ക നോക്കി നടക്കുന്നവരല്ല. വിശ്വാസികൾ അവരെ രക്ഷിച്ച കർത്താവിന് വേണ്ടി ജീവിക്കാനാണ്. ഞാന് നീലകരയെന്ന 46 വർഷമായി സുവിശേഷകരെ ഞാൻ അനേക വീടുകളിലാണ് താമസം. പല വീടുകളിൽ ചില വീടുകളിലൊക്കെ മോഷ്ടിക്കാൻ നല്ല സൗകര്യമാണ്, നല്ല സൗകര്യം. എനിക്ക് മോഷ്ടിക്കാൻ നല്ല സൗകര്യം കിട്ടിയിട്ടുണ്ട്. ചില മേശയൊക്കെ തുറന്നു കിടക്കുക, 100 രൂപ നോട്ടൊക്കെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് പതുക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് കടന്നു കളഞ്ഞിരുന്നെങ്കിൽ സംശയിക്കുകയില്ല, ഒരേ മോട്ടിച്ചിട്ട് ആരെ പറയും, വേറെ ഏതാണ്ട് കൊണ്ടുപോയെന്നെ പറയുള്ളു. എന്ന് നിങ്ങൾക്ക് നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഞാൻ ഈ 46 കൊല്ലത്തിനിടയിൽ അനേക വീട്ടിൽ താമസിച്ചിട്ടുണ്ട്, ഒരു മുട്ടുതുകൊണ്ട് ആരുടെയും മോട്ടിച്ചിട്ടില്ല. ഞാൻ എന്താ മോട്ടിക്കാത്ത? ഓടിക്കണം ആശ, ഓടിക്കണം 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 വരിക, രക്ഷപോകുന്നു പിന്നെ ഓടിക്കുന്നു. ഓട്ടിക്കുന്നവരുടെ എന്റെ രക്ഷപോകുന്നു എങ്ങനെയാ ഞാൻ ഓട്ടിക്കുന്നത്, എനിക്കൊന്ന് ഓടിക്കണം ഓടിക്കണം എന്ന് അങ്ങ് ആശ വരിക, എങ്ങനെയാ ഓട്ടിക്കുന്നത്. അതല്ല വിശ്വാസി, എനിക്ക് ഇന്ന് ഇന്ന് ഈ ഇവിടുത്തെ ഈ മദ്രാസ് ഗവൺമെന്റ്, മദ്രാസ് ഗവൺമെന്റ് അല്ല ഞങ്ങളുടെ മദ്രാസ് ഗവൺമെന്റ്, ഇവിടുത്തെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം, 24 മണിക്കൂർ നേരത്തേക്ക് ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്നതല്ല, ആർക്കും എന്തും ചെയ്യാമെന്ന് ഒരു പ്രഖ്യാപനം മലയാളം രാവിലെ കണ്ടാൽ മോട്ടിക്കാനുണ്ടെങ്കിൽ എത്ര പേര് കാണും ഇവിടെ? പൊട്ടിച്ചാലും പോലീസ് പിടിക്കില്ല, എന്ത് ചെയ്താലും 24 മണിക്കൂർ നമ്മ ഗവൺമെന്റ്, ആർക്കും എന്തും ചെയ്യാം. അപ്പോൾ മോഷ്ടിക്കാൻ ഇറങ്ങുന്നവൻ ആരാ? നിയമമല്ല നമ്മെ മോഷ്ടിക്കാതിരുത്തുന്നത്, നമ്മെ നിയമം പോലീസ് പിടിക്കുമെന്ന് ചാരിച്ചല്ല ഞാൻ മോഷ്ടിക്കാത്തത്, എന്നിൽ നിന്ന് മോഷണമെന്ന പ്രകൃതി മാറി, ഞാൻ എങ്ങനെയെങ്കിലും മോഷ്ടിക്കണമെന്നല്ല, മോഷണമെന്ന പ്രകൃതി നിന്ന് മാറി. ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, അവന്റെ പഴയ ഹൃദയം മാറി, അവന് പുതിയ ഹൃദയം കിട്ടി, അവൻ വീണ്ടും ജനിച്ച ദൈവമനുഷ്യനാണ്. യാദൃശ്യമായി അവന്റെ ജീവിതത്തിൽ എതിർവാരാമൽ ഏതെങ്കിലും തെറ്റിൽ അവൻ വീണുപോയി എന്ന് വരാം, എന്നാൽ അത് അവന് വേദനയുണ്ടാക്കി അതിൽ അവൻ മറിഞ്ഞു വരികയും ചെയ്യും. ഇന്ന് രാത്രി പ്രത്യാശ, കർത്താവിന്റെ വകയാണെന്നുള്ള പ്രത്യാശ, അവൻ വന്നാൽ അവനോട് കൂടെ ഞാൻ ആയിരിക്കും, ഞാൻ അവന്റെ ഒരു പൈതലാണ്, വേണ്ടോന്ന് ഞാൻ വളർന്നിട്ടില്ല. കർത്താവോ എന്നെ പരിശ്രമിക്കണമേ, ഭഗവാൻ എന്നെ സഹായിക്കണമേ, നിനക്ക് ഭാരമായി ഞാൻ തരരുത്, നിന്റെ ജനത്തിന് ഞാൻ ഭാരമാകരുത്, എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാകണേ കർത്താവ്. ഒരു വീട്ടിൽ വളരാത്ത ഒരു കുഞ്ഞിനെ കൊണ്ട് ആ മാതാപിതാക്കന്മാർ കഷ്ടപ്പെടുന്ന പോലെ എന്നെ കൊണ്ട് നിനക്ക് വേദന ഉണ്ടാകാറുണ്ടാകരുത്. നീ എന്നെ പറ്റു കാലൊരു ക്രൂശിൽ എന്നെ നീ പ്രസവിച്ചു, നിന്റെ മകനാക്കി മകളാക്കി തീർത്തു, ഞാൻ വളർന്ന് നിനക്ക് പ്രയോജനമുള്ളതിനായിട്ട് ഒരുപാട് സഹായിക്കണമേ. വളർന്നാണ് വളർന്നില്ലെങ്കിലും എന്നെ കൈവിടാത്ത കർത്താവ്, നിന്റെ സ്നേഹത്തിനായി സ്തോത്രം, നിനക്ക് വേണ്ടി സ്നേഹിച്ചും നിന്നെ മാറി ജീവിപ്പാൻ എനിക്ക് സഹായിക്കണമേ.